സ്പന്ദനം പ്രിയരെ, മീഡിയം വേവ് 340 മീറ്റർ ബാൻഡിൽ 882 കിലോ ഹെർട്സിൽ റേഡിയോ വിശ്വവാണിയുടെ ബൈബിൾ പഠന പരിപാടി ആരംഭിക്കുന്നു. ദിനം തോറുമുള്ള നമ്മുടെ ആത്മീക ജീവിതത്തിന് ദൈവവചന ധ്യാനം അത്യന്താപേക്ഷിതമാണ്. ദൈവവചനം വ്യക്തമായി, കൃത്യമായി, ചിട്ടയായി, ലളിതമായി പഠിപ്പിക്കുന്ന മലയാളത്തിലെ ഏക പഠന പരിപാടിയായ ജീവസന്ദേശത്തിലേക്ക് പഠിതാക്കളെ സ്വാഗതം ചെയ്യുന്നു. ശ്രദ്ധിച്ചാലും
പ്രകാശമേകും ജ്ഞാനമായി പ്രദോഷം വരയും കൂട്ടിനായി പ്രമോദമേകും സന്ദേശം പ്രാണനിൽ ജീവസന്ദേശം പ്രകാശമേകും ജ്ഞാനമായി പ്രദോഷം വരയും കൂട്ടിനായി പ്രമോദമേകും സന്ദേശം പ്രാണനിൽ ജീവസന്ദേശം
ജീവസന്ദേശം ജീവസന്ദേശം ജീവസന്ദേശം ജീവസന്ദേശം ജീവസന്ദേശം.
ഏകാഗ്ര ചിത്തത അല്ലെങ്കിൽ ഒരേ ഒരു ലക്ഷ്യമെന്നത് ജീവിതത്തിൻ്റെ എത്ര പ്രധാനപ്പെട്ട കാര്യമാണെന്നറിയാമോ? ജീവിതത്തിൻ്റെ ആകെയുള്ള ലക്ഷ്യം എന്താകുന്നു എന്നുറപ്പില്ലാത്തതിനാൽ നാം പലപ്പോഴും എങ്ങുമെത്താതെ എങ്ങാണ്ടൊക്കെ പോയി അവസാനിക്കുന്നു. ആകെ ഇട്ടുകുഴച്ചതുകൊണ്ട് എന്താണ് നേടുന്നത്? പണസമ്പാദനമാണ് ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്ന് ചിന്തിച്ച് മുന്നേറിയ പലരും കുറെ കഴിയുമ്പോൾ തങ്ങൾ തെറ്റി എന്ന് മനസ്സിലാക്കുന്നു. സുഖലോലുപതയാകുന്നു ജീവിതത്തിൻ്റെ ലക്ഷ്യം ആക്കേണ്ടതെന്ന് കരുതി ജീവിക്കുന്നവരും നിരാശയിൽ എത്തിച്ചേരുന്നു. അധികാരവും സ്ഥാനമാനങ്ങളുമെല്ലാം ഇതേ കഥയാണ് പറയുന്നത്. എങ്കിൽ ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്താണ്? എന്തൊന്നിനാണ് നാം മുൻഗണന നൽകേണ്ടത്? ഇത് ഒരു വലിയ ചോദ്യമാണ്. ഇത് മഹാനായൊരു വ്യക്തിയുടെ ജീവിതാനുഭവങ്ങളിൽ നിന്ന് നമുക്കൊന്ന് അത് പരിശോധിക്കാം. ധനവാനായിരുന്ന, വിദ്യാസമ്പന്നനായിരുന്ന, സ്ഥാനമാനങ്ങളുണ്ടായിരുന്ന തർസോസുകാരനായ ശൌൽ തനിക്ക് ലഭിച്ച അവസരങ്ങൾ മറ്റുള്ളവരെ താൻ അറിഞ്ഞ സന്തോഷത്തിലേക്ക് നേടണമെന്ന് മാത്രം ചിന്തിച്ച് പ്രവർത്തിക്കുന്നു. ആരുടെയും പ്രീതി പൗലോസ് ആവശ്യപ്പെടുന്നില്ല. ഒരൊറ്റ ലക്ഷ്യം: എല്ലാവരും തന്നെപ്പോലെ സന്തോഷം അനുഭവിക്കുന്നവരാകണം. അതിനായി എന്ത് ത്യാഗവും സഹിക്കുവാൻ, മരിക്കുവാനും പൗലോസ് തയ്യാറാണ്. അഗ്രിപ്പ രാജാവ് കൈസരിയിലെ ദേശാധിപതിയായിരുന്ന ഫെസ്തോസിനെ വന്ദനം ചെയ്യുവാൻ വന്നപ്പോൾ പൗലോസിനെക്കുറിച്ച് കേട്ടു. അവർ പൗലോസിന്റെ പ്രസംഗം ശ്രദ്ധിക്കുവാൻ തീരുമാനിച്ചു. അങ്ങനെ സകല ഉന്നതന്മാരും ചേർന്നുള്ള ഒരു സദസ്സിൽ പൗലോസിന് തന്റെ കാര്യം പറയുവാൻ അവസരം ലഭിക്കുന്നു. അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 26 അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ആ പ്രസംഗത്തിന്റെ മുഖവുര പറഞ്ഞപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ സമയം തീർന്നതായിരുന്നല്ലോ. ആ ഭാഗം ഒന്ന് വായിച്ചിട്ട് വരണമെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. നമുക്ക് പൗലോസിന്റെ ആ പ്രസംഗം തന്നെ ഇന്നൊരുമിച്ചൊന്ന് ചിന്തിക്കാം. 26 അധ്യായത്തിന്റെ 2 മുതൽ 23 വരെയുള്ള വാക്യങ്ങളിലാകുന്നു ആ പ്രസംഗം നാം കാണുന്നത്. ആ പ്രസംഗം ഞാനൊന്ന് വായിക്കട്ടെ. അഗ്രിപ്പ രാജാവേ, യഹൂദന്മാർ എന്റെ മേൽ ചുമത്തുന്ന എല്ലാ കുറ്റങ്ങളെയും കുറിച്ച് ഇന്ന് തിരുമുൻപാകെ പ്രതിവാദിപ്പാൻ ഇടവന്നതുകൊണ്ട് വിശേഷാൽ നീ യഹൂദന്മാരുടെ ഇടയിലെ ആചാരങ്ങളും തർക്കങ്ങളും എല്ലാം അറിയുന്നവനാകിയാൽ ഞാൻ ഭാഗ്യവാൻ എന്ന് നിരൂപിക്കുന്നു. അതുകൊണ്ട് എന്റെ പ്രതിവാദം ക്ഷമയോടെ കേൾക്കണമെന്നപേക്ഷിക്കുന്നു. എന്റെ ജാതിക്കാരുടെ ഇടയിലും യെരുശലേമിലും ആദ്യം മുതൽ ബാല്യം തുടങ്ങിയുള്ള എന്റെ നടപ്പ് യഹൂദന്മാരെല്ലാവരും അറിയുന്നു. ഞാൻ നമ്മുടെ മാർഗത്തിൽ സൂക്ഷ്മതയേറിയ മതഭേദപ്രകാരം പരീശനായി ജീവിച്ചു എന്ന് അവർ ആദ്യം മുതൽ അറിയുന്നു. അവർക്ക് മനസ്സുണ്ടെങ്കിൽ സാക്ഷ്യം പറയാം. ദൈവത്താൽ നമ്മുടെ പിതാക്കന്മാർക്ക് ലഭിച്ചതും നമ്മുടെ 12 ഗോത്രങ്ങളും രാപ്പകൽ ശ്രദ്ധയോടെ ആരാധിച്ചുകൊണ്ട് എത്തിപ്പിടിപ്പാൻ ആഗ്രഹിക്കുന്നതും ആയ വാഗ്ദത്വത്തിലുള്ള പ്രത്യാശ ഹേതുവായിട്ടത്രേ ഞാനിപ്പോൾ വിസ്താരത്തിലായിരിക്കുന്നത്. ആ പ്രത്യാശയെ ചൊല്ലിയാകുന്ന രാജാവേ, യഹൂദന്മാർ എന്റെ മേൽ കുറ്റം ചുമത്തുന്നത്. 8 വാക്യത്തിൽ നാം കാണുന്നു, ദൈവം മരിച്ചവരെ ഉയർപ്പിക്കുന്നത് വിശ്വാസയോഗ്യമല്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് എന്ത്? നസ്രേനായ യേശുവിന്റെ നാമത്തിന് വിരോധമായി പലതും പ്രവർത്തിക്കണം എന്ന് ഞാനും വിചാരിച്ചു. സത്യം, അത് ഞാൻ യെരുശലേമിൽ ചെയ്തിട്ടുമുണ്ട്. മഹാപുരോഹിതന്മാരോട് അധികാരപത്രം വാങ്ങി വിശുദ്ധന്മാരിൽ പലരെയും തടവിലാക്കി അടച്ചു. അവരെ നിഗ്രഹിക്കുന്ന സമയം ഞാനും സമ്മതം കൊടുത്തു. ഞാൻ എല്ലാ പള്ളികളിലും അവരെ പലപ്പോഴും ദണ്ണിപ്പിച്ചും കൊണ്ട് ദൂഷണം പറവാൻ നിർബന്ധിക്കുകയും അവരുടെ നേരെ അത്യന്തം ഭ്രാന്തി പിടിച്ച് അന്യ പട്ടണങ്ങളോളവും ചെന്നവരെ ഉപദ്രവിക്കുകയും ചെയ്തു. ഇങ്ങനെ ചെയ്തു വരികയിൽ ഞാൻ മഹാപുരോഹിതന്മാരുടെ അധികാരത്തോടും ആജ്ഞയോടും കൂടെ ദമസ്കോസിലേക്ക് യാത്ര പോകുമ്പോൾ, രാജാവേ, നട്ടുച്ചയ്ക്ക് ഞാൻ വഴിയിൽ വെച്ച് സൂര്യന്റെ പ്രകാശത്തെ കവിഞ്ഞൊരു വെളിച്ചം ആകാശത്തിൽ നിന്ന് എന്നെയും എന്നോടുകൂടെ യാത്ര ചെയ്യുന്നവരെയും ചുറ്റി പ്രകാശിക്കുന്നത് കണ്ടു. 14 വാക്യം നോക്കിക്കെ, ഞങ്ങൾ എല്ലാവരും നിലത്ത് വീണപ്പോൾ, ശൗലേ ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത്? മുള്ളിന്റെ നേരെ ഉദയ്ക്കുന്നത് നിനക്ക് വിഷമം ആകുന്നു എന്ന് എബ്രായ ഭാഷയിൽ എന്നോട് പറയുന്ന ഒരു ശബ്ദം ഞാൻ കേട്ടു. നീ ആരാകുന്നു കർത്താവേ എന്ന് ഞാൻ ചോദിച്ചതിന് കർത്താവ്, നീ ഉപദ്രവിക്കുന്ന യേശു തന്നെ ഞാൻ. എങ്കിലും എഴുന്നേറ്റ് നിവർത്തി നിൽക്ക, നീ എന്നെ കണ്ടതിനും ഇനി ഞാൻ നിനക്ക് പ്രത്യക്ഷൻ ആവാനിരിക്കുന്നതിനും നിന്നെ ശുശ്രൂഷകനും സാക്ഷിയുമായി നിയമിപ്പാൻ ഞാൻ നിനക്ക് പ്രത്യക്ഷനായി. ജനത്തിന്റെയും ജാതികളുടെയും കയ്യിൽ നിന്ന് ഞാൻ നിന്നെ രക്ഷിക്കും. അവർക്ക് പാപമോചനവും എന്നിലുള്ള വിശ്വാസത്താൽ ശുദ്ധീകരിക്കപ്പെട്ടവരുടെ ഇടയിൽ അവകാശവും ലഭിക്കേണ്ടതിന് അവരുടെ കണ്ണു തുറപ്പാനും അവരെ ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്കും സാത്താന്റെ അധികാരത്തിൽ നിന്ന് ദൈവത്തിങ്കിലേക്കും തിരിപ്പാനും ഞാനിപ്പോൾ നിന്നെ അവരുടെ അടുക്കൽ അയക്കുന്നു എന്ന് കൽപ്പിച്ചു. അതുകൊണ്ട് അഗ്രിപ്പ രാജാവേ, ഞാൻ സ്വർഗീയ ദർശനത്തിന് അനുസരണക്കേട് കാണിക്കാതെ ആദ്യം ദമസ്കോസിലും യെരുശലേമിലും യഹൂദ്യ ദേശത്തെങ്ങും ഉള്ളവരോടും പിന്നെ ജാതികളോടും മാനസാന്തരപ്പെട്ട് ദൈവത്തെങ്കിലേക്ക് തിരിഞ്ഞ് മാനസാന്തരത്തിന് യോഗ്യമായ പ്രവൃത്തികൾ ചെയ്യണം എന്ന് പ്രസംഗിച്ചു. ഇതുനിമിത്തം യഹൂദന്മാർ ദേവാലയത്തിൽ വെച്ച് എന്നെ പിടിച്ച് കൊല്ലുവാൻ ശ്രമിച്ചു. എന്നാൽ ദൈവത്തിന്റെ സഹായം ലഭിക്കിയാൽ ഞാൻ ഇന്ന് വരെ നിൽക്കുകയും ചെറിയവരോടും വലിയവരോടും സാക്ഷ്യം പറഞ്ഞു പോരുകയും ചെയ്യുന്നു. ക്രിസ്തു കഷ്ടം അനുഭവിക്കുകയും മരിച്ചവരുടെ പുനരുത്ഥാനത്തിൽ ആദ്യനായി ജനത്തോടും ജാതികളോടും വെളിച്ചം അറിയിക്കുകയും ചെയ്യും എന്ന് പ്രവാചകന്മാരും മോശയും ഭാവി കാലത്തെക്കുറിച്ച് പ്രസ്താവിച്ചതൊഴികെ വേറെയൊന്നും ഞാൻ പറയുന്നില്ല. തന്റെ പ്രവർത്തനത്തിന്റെ ലഘുവായ വിവരണം നൽകിയതിന് ശേഷം പൗലോസ് താൻ ഒരു പരീശനായി ജീവിച്ചത് എപ്രകാരമാണെന്ന് പറയുകയും ദമസ്കോസിലെ വഴിയിൽ വെച്ചുണ്ടായ സംഭവത്തെക്കുറിച്ച് വിവരിക്കുകയും ചെയ്യുന്നു. നസ്രേനായി യേശുവിന്റെ നാമത്തിന് വിരോധമായി പലതും പ്രവർത്തിക്കണം എന്ന് ഞാൻ വിചാരിച്ചിരുന്നു എന്ന് പൗലോസ് പറയുന്നു. തർസോസുകാരനായ ശൗലിനേക്കാൾ കഠിനനും ക്രൂരനുമായ ഒരു ശത്രു യേശുക്രിസ്തുവിന് ഒരിക്കലും ഉണ്ടായിരുന്നിട്ടില്ല. അവന് യേശുക്രിസ്തുവിനോടും സുവിശേഷത്തോടും രൂഢമൂലമായ ശത്രുത്വമാണ് ഉണ്ടായിരുന്നത്. യെരുശലേമിലെ സഭയെ താൻ എപ്രകാരമാണ് മുടിച്ചു കളഞ്ഞതെന്നും അനേകം വിശുദ്ധന്മാരെ തടവിലടച്ചതും എപ്രകാരമാണെന്ന് പൗലോസ് പറയുന്നു. അതുകൊണ്ടാണ് പൗലോസിന് 2 വർഷം തടവിൽ കഴിയുന്നതിനും മതനേതാക്കന്മാരിൽ നിന്നുള്ള ദൂഷണം സഹിക്കുന്നതിനും കഴിഞ്ഞത്. അവൻ അവരിൽ ഒരാളായിരുന്നു. അവൻ എപ്രകാരമാണ് ചിന്തിക്കുന്നത് എന്ന് അവനറിയാമായിരുന്നു. അനന്തരം 13 വാക്യത്തിൽ ദമസ്കോസിന്റെ വഴിയിൽ വെച്ചുണ്ടായ അനുഭവത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്നു. താൻ ദൈവഹിതത്തിനെതിരായിട്ടാണ് പോകുന്നത് എന്ന കാര്യം പൗലോസിന് മനസ്സിലായി. ഏതാനും വർഷങ്ങൾക്ക് ശേഷം ഫിലിപ്പിയിലെ വിശ്വാസികൾക്ക് പൗലോസ് ഈ അനുഭവത്തെക്കുറിച്ച് എഴുതിയത് ഇപ്രകാരമാണ്, ഫിലിപ്പിലേഖനം 3 7-8 വാക്യങ്ങളിൽ: എങ്കിലും എനിക്ക് ലാഭമായിരുന്നതൊക്കെയും ഞാൻ ക്രിസ്തു നിമിത്തം ഛേദം എന്ന് എണ്ണിയിരിക്കുന്നു. അത്രയുമല്ല, എന്റെ കർത്താവായ ക്രിസ്തു യേശുവിനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നിമിത്തം ഞാൻ ഇപ്പോഴും എല്ലാം ഛേദം എന്നെണ്ണുന്നു. പൗലോസിന്റെ ജീവിതത്തിൽ വാസ്തവമായി ഒരു വിപ്ലവകരമായ വ്യതിയാനമുണ്ടായി. പൗലോസ് മതത്തിൽ ആശ്രയിച്ചിരുന്നു. എന്നാൽ യേശുക്രിസ്തുവിനെ കണ്ടുമുട്ടിയപ്പോൾ അവൻ മതത്തിൽ നിന്നെല്ലാം സ്വതന്ത്രനായിത്തീർന്നു. തനിക്ക് ലാഭമായിരുന്നതെല്ലാം ഛേദം എന്ന് അവനെണ്ണി. താൻ ഏറ്റവും അധികം വെറുത്തിരുന്ന യേശുക്രിസ്തു എന്ന വ്യക്തി അവന്റെ ജീവിതത്തിലെ ഏറ്റവും അധികം ഇഷ്ടവ്യക്തിയായി മാറി. താൻ കണ്ട ദർശനത്തിന്റെ യാഥാർത്ഥ്യത്തെക്കുറിച്ച് പിന്നീട് പൗലോസ് ഫെസ്തോസിനും അഗ്രിപ്പ രാജാവിനും വിശദീകരിച്ചു കൊടുക്കുന്നു. ജാതികളോട് സുവിശേഷം പ്രസംഗിപ്പാൻ ദൈവം അവനെ നിയോഗിക്കുകയും അവരുടെ ഇടയിൽ നിന്ന് അവനെ വിടുവിക്കാമെന്ന് വാഗ്ദത്തം ചെയ്യുകയും ചെയ്തു. ആ അവസരത്തിൽ തന്നെ അവൻ രണ്ട് ശക്തരായ ആളുകളുടെ നടുവിൽ നിൽക്കുകയാണ്. എന്നാൽ അവർക്കവനെ ഒന്നും ചെയ്യുവാൻ കഴിയുമായിരുന്നില്ല. കാരണം അവൻ കൈസരെ അഭയം ചൊല്ലിയിരിക്കുന്നു. എന്നാൽ അവന് അവരോട് സുവിശേഷം പറയുകയും ചെയ്യാമായിരുന്നു. എത്ര മനോഹരമായ ഒരു അവസരമല്ലേ? 19 മുതലുള്ള വാക്യങ്ങളിൽ തനിക്കുണ്ടായ ദർശനത്തിന് എന്ത് പ്രത്യുത്തരമുണ്ടായി എന്ന് പൗലോസ് പറയുന്നു. അതുകൊണ്ട് അഗ്രിപ്പ രാജാവേ, ഞാൻ സ്വർഗീയ ദർശനത്തിന് അനുസരണക്കേട് കാണിച്ചില്ല എന്ന് പറയുന്നു. വേറെ വിധത്തിൽ പറഞ്ഞാൽ, എന്റെ സ്ഥാനത്ത് നീ ആയിരുന്നുവെങ്കിൽ അതുതന്നെ ചെയ്തേനേയും രാജാവേ എന്ന്. ഈ മാർഗം പഴയ നിയമത്തിന്റെ പുരോഗതിയും പൂർത്തീകരണവുമാകുന്നു എന്ന് ആരംഭം മുതൽ പൗലോസ് വ്യക്തമാക്കുന്നു. എന്നാൽ ദൈവത്തിന്റെ സഹായം ലഭിക്കിയാൽ ഞാൻ ഇന്ന് വരെ നിൽക്കുകയും ചെറിയവരോടും വലിയവരോടും സാക്ഷ്യം പറഞ്ഞു പോരുകയും ചെയ്യുന്നു. ഇത് പഴയ നിയമത്തിന് വിരുദ്ധമല്ല. തുടർന്ന് പൗലോസ് അഗ്രിപ്പ രാജാവിനോട് സുവിശേഷം അറിയിക്കുന്നു. അന്ന് അവിടെ കൂടിയിരുന്ന ബഹുപുരുഷാരം അത് കേട്ടു. ക്രിസ്തു കഷ്ടമനുഭവിക്കുകയും മരിച്ചവരുടെ പുനരുത്ഥാനത്തിൽ ആദ്യനായി ജനത്തോടും ജാതികളോടും വെളിച്ചമറിയിക്കുകയും ചെയ്യും എന്ന് പ്രവാചകന്മാരും മോശയും ഭാവികാലത്തെക്കുറിച്ച് പ്രസ്താവിച്ചതൊഴികെ വേറെയൊന്നും ഞാൻ പറയുന്നില്ല എന്നത്രേ 23 വാക്യത്തിൽ നാം കാണുന്നത്. അഗ്രിപ്പ രാജാവ് ജാതിയിൽപ്പെട്ട ഒരാളാകയാൽ ജാതികൾ എന്ന വാക്ക് പൗലോസ് ശക്തമായി ഉപയോഗിച്ചു എന്നത്രേ ഞാൻ ചിന്തിക്കുന്നത്. പൗലോസ് സുവിശേഷം ഇവിടെ പ്രസ്താവിച്ചത് ശ്രദ്ധിക്കുക. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു. അവൻ അടക്കപ്പെട്ടു. അവൻ ഉയർത്തെഴുന്നേറ്റു. പൗലോസ് സാധാരണ ചെയ്യാറുള്ളതുപോലെ ഉയർത്തെഴുന്നേൽപ്പിന്റെ കാര്യത്തിന് പ്രാധാന്യം നൽകിയിരിക്കുന്നു. പ്രിയ സുഹൃത്തെ, കർത്താവായ യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തെക്കുറിച്ച് സൂചിപ്പിക്കാതെ നാം ഒരിക്കലും അവന്റെ മരണത്തെക്കുറിച്ച് പ്രസംഗിക്കരുത് കേട്ടോ. ദൈവം മനുഷ്യചരിത്രത്തിൽ കടന്നുവന്ന് മനുഷ്യനു വേണ്ടി പ്രവർത്തിച്ചു എന്ന കാര്യം പൗലോസ് കൂടി വന്നവർക്ക് കാണിച്ചു കൊടുക്കുന്നു. ദൈവം തന്റെ സ്നേഹത്തെ പ്രദർശിപ്പിച്ചു. ദൈവം തന്റെ പുത്രനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. പെട്ടെന്ന് ഫെസ്തോസ് ഇടപെട്ടുകൊണ്ട് സംസാരിക്കുന്നതായി കാണാം. ഞാനൊന്ന് വായിക്കാം. 24-25 വാക്യങ്ങൾ ശ്രദ്ധേയമാണ്. ഇങ്ങനെ പ്രതിവാദിക്കയിൽ ഫെസ്തോസ്, പൗലോസേ, നിനക്ക് ഭ്രാന്തുണ്ട്. വിദ്യാബഹുത്വത്താൽ നിനക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുന്നു എന്നുറക്കെ പറഞ്ഞു. അതിന് പൗലോസ്, രാജസ്ത്രീ ഫെസ്തോസേ, എനിക്ക് ഭ്രാന്തില്ല. ഞാൻ സത്യവും സുബോധവുമായ വാക്കത്രേ സംസാരിക്കുന്നത്. എത്ര മനോഹരമായിരിക്കുന്നല്ലേ. ഈ അവസരത്തിൽ പൗലോസിന്റെ പ്രസംഗത്തിന് തടസ്സമുണ്ടായത് നിർഭാഗ്യമായിപ്പോയി എന്ന് തോന്നാവുന്നതാണ്. എന്നാൽ എത്ര മര്യാദയോടെയാണ് പൗലോസ് ഫെസ്തോസിന് മറുപടി നൽകുന്നത് എന്ന കാര്യം ശ്രദ്ധിക്കുക. ശാന്തമായ രീതിയിലുള്ള പൗലോസിന്റെ പ്രതികരണത്തിൽ നിന്ന് തന്നെ അവൻ ഭ്രാന്തനല്ല എന്ന കാര്യം വ്യക്തമായിരുന്നു. തങ്ങൾ മറ്റുള്ളവരോട് സുവിശേഷം പറഞ്ഞാൽ അത് കേൾക്കുന്നവർ തങ്ങളെ അല്പരായി ഭ്രാന്തരായി കാണും എന്നും ബുദ്ധിയുള്ളവരായി കണക്കാക്കാതെ മതഭ്രാന്തരായി പരിഗണിക്കുന്നുവൊക്കെ ഭയപ്പെട്ടിട്ട് ഇന്ന് അനേകരും ഈ വലിയ സത്യങ്ങൾ മറ്റുള്ളവരോട് പറയുവാൻ മടിക്കുന്നു. ഇത് വല്ല പാവപ്പെട്ടവരുടെയും പണിയൊന്നുമില്ലാത്തവരുടെയും അധികം ചിന്തിക്കാത്തവരുടെയും ഒക്കെ തൊഴിലാണെന്നാണല്ലോ വൈപ്പ്. ഒരുതരം മതഭ്രാന്ത്. മനഃശാസ്ത്രപരമായി നോക്കുകയാണെങ്കിൽ ഒരു ചെറിയ വട്ട് അല്ലെങ്കിൽ കിറുക്ക്. അങ്ങനെ തരം താഴുവാൻ തയ്യാറല്ലാത്തതിനാൽ, സുഹൃത്തെ, താങ്കൾ ക്രിസ്തുവിനെക്കുറിച്ച് മറ്റുള്ളവരോട് പറയാതെ സമയം മുൻപോട്ട് നീക്കുന്നു. സത്യം എന്താണെന്ന് താങ്കൾക്കറിയാം. ഇത് ബുദ്ധികെട്ടവരുടെ മാർഗമല്ല എന്ന് താങ്കളെ ഞാൻ വീണ്ടും ഓർപ്പിക്കട്ടെ. അന്ധവിശ്വാസികളുടെ പണിയല്ലിത്. ഏതോ പേടികൊണ്ട് ദൈവമുണ്ടെന്ന് വിശ്വസിച്ച് നടക്കുന്നതുമല്ല. നോക്കൂ, പൗലോസിനെ തന്നെ നോക്കൂ. അന്നത്തെ ഗവർണർ പോലും പറയുന്നത് വിദ്യാബഹുത്വത്താൽ പൗലോസ് നിനക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുന്നു എന്നാണ്. വിദ്യാസമ്പന്നനായ പൗലോസ്. അതെ സുഹൃത്തെ, ഭ്രാന്തന്മാരുടെ സ്ഥാനം തന്നെ നാം സ്വീകരിക്കണം, പക്ഷേ ഭ്രാന്തന്മാരെ പോലെ പ്രവർത്തിക്കരുത്. വിശുദ്ധ പൗലോസ് ചെയ്തതുപോലെ നാം ബുദ്ധിയോടും വിനയത്തോടും സുവിശേഷം അറിയിക്കണം. അധികം പഠിത്തമില്ലാതിരുന്നതിനാലോ വേറെ പണിയൊന്നും കിട്ടാതിരുന്നതിനാലോ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയവരാകരുത് നാം. നാം ദൈവവിളി വ്യക്തമായി അറിഞ്ഞവരായിരിക്കണം. നാം ഓരോരുത്തരും അങ്ങനെയായിരിക്കണം. ഫെസ്തോസിന് ഉത്തരം നൽകിയതിന് ശേഷം പൗലോസ് അഗ്രിപ്പ രാജാവിങ്കിലേക്ക് തിരിഞ്ഞ് ഒരു ചോദ്യം ഉന്നയിക്കുന്നത് ശ്രദ്ധിക്കുക. 26-27 വാക്യങ്ങളിൽ രാജാവിന് ഇതിനെക്കുറിച്ച് അറിവുള്ളതുകൊണ്ട് അവനോട് ഞാൻ പ്രാഗൽഭ്യത്തോടെ സംസാരിക്കുന്നു. അവന് ഇതൊന്നും മറവായിരിക്കുന്നില്ല എന്നെനിക്ക് നിശ്ചയമുണ്ട്. അത് ഒരു കോണിൽ നടന്നതല്ല. അഗ്രിപ്പ രാജാവേ, പ്രവാചകന്മാരെ വിശ്വസിക്കുന്നുവോ? വിശ്വസിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു. നോക്കേ, താങ്കൾക്ക് അർത്ഥവത്താകാതെ തന്നെ ചില വസ്തുതകൾ വിശ്വസിക്കുവാൻ കഴിയും കേട്ടോ. താങ്കൾക്ക് സുവിശേഷത്തിന്റെ സത്യങ്ങൾ അറിവുണ്ടായിരിക്കാം. എന്നാൽ ഈ സത്യങ്ങളോട് താങ്കൾക്കുള്ള ബന്ധമാണ് ഏറ്റവും അനിവാര്യമായ സംഗതി എന്ന് മറക്കരുത്. 28-29 വാക്യങ്ങളിൽ അഗ്രിപ്പ പൗലോസിനോട്, ഞാൻ ക്രിസ്ത്യാനിയായി തീരുവാൻ നീ എന്നെ അല്പം കൊണ്ട് സമ്മതിപ്പിക്കുന്നു എന്ന് പറഞ്ഞു. അതിന് പൗലോസ്, നീ മാത്രമല്ല, ഇന്ന് എന്റെ പ്രസംഗം കേൾക്കുന്നവരെല്ലാവരും അല്പം കൊണ്ടാകട്ടെ അധികം കൊണ്ടാകട്ടെ ഈ ചങ്ങല ഒഴികെ എന്നെപ്പോലെ ആകേണം എന്ന് ഞാൻ ദൈവത്തോട് അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞു. അഗ്രിപ്പാവ് ഒരു ബുദ്ധിമാനായ രാജാവായിരുന്നു. ഞാൻ ക്രിസ്ത്യാനിയായിത്തീരുവാൻ നീ എന്നെ അല്പം കൊണ്ട് സമ്മതിപ്പിക്കുകയാണ് ചെയ്യുന്നത് എന്ന് അയാൾ പറയുന്നു. സുഹൃത്തെ, ഒരു വ്യക്തി സുവിശേഷമെല്ലാം അറിഞ്ഞിട്ടും നിത്യനാശത്തിലേക്ക് പോകുവാൻ ഇടയുണ്ട് എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? അത് എത്രമാത്രം നിർഭാഗ്യകരമായ കാര്യമാണ്. അഗ്രിപ്പ രാജാവിന്റെ അവസ്ഥ അതായിരുന്നു. അല്പം പോരാ, ഒന്നുകിൽ മുഴുവനായി അല്ലെങ്കിൽ ഒന്നുമില്ലാത്ത അവസ്ഥയാണ്. ഒന്നുകിൽ താങ്കൾ ക്രിസ്തുവിനെ സ്വീകരിക്കുന്നു, അല്ലെങ്കിൽ അവനെ ത്യജിക്കുന്നു. ഒന്നുകിൽ താങ്കൾ ക്രിസ്തു ഉള്ള ഒരു വ്യക്തിയാണ്, അല്ലാത്ത പക്ഷം താങ്കൾക്ക് ക്രിസ്തുവില്ല. ഒന്നുകിൽ താങ്കൾ ക്രിസ്തുവിൽ ആശ്രയിക്കുന്നു, അല്ലെങ്കിൽ അവനിൽ ആശ്രയിക്കുന്നില്ല. ഒന്നുകിൽ ക്രിസ്തു താങ്കളുടെ രക്ഷകൻ, അല്ലാത്ത പക്ഷം അവൻ താങ്കളുടെ രക്ഷകനല്ല. ഇതിൽ ഏതെങ്കിലും ഒന്നേ സാധ്യമാകുകയുള്ളൂ. മൂന്നാമതൊരു അവസ്ഥയില്ല. ഇതിന് മധ്യത്തിലായ വേറൊരു സ്ഥാനവുമില്ല. അല്പം കൊണ്ട് വിശ്വസിക്കുന്ന അവസ്ഥയല്ല. പൂർണമായ വിശ്വാസവും തീരുമാനവുമാണ് ക്രിസ്തുവിനെ പിൻപറ്റുന്നതിനാവശ്യമായിരിക്കുന്നത്. നീ മാത്രമല്ല, ഇന്ന് എന്റെ പ്രസംഗം കേൾക്കുന്നവർ എല്ലാവരും അല്പം കൊണ്ടാകട്ടെ അധികം കൊണ്ടാകട്ടെ ഈ ചങ്ങല ഒഴികെ എന്നെപ്പോലെ ആകണമെന്ന് ഞാൻ ദൈവത്തോട് അപേക്ഷിക്കുന്നു എന്ന് പൗലോസ് മറുപടി പറഞ്ഞു. അവരെല്ലാവരും ക്രിസ്തുവുമായി ബന്ധപ്പെടണമെന്നും ചങ്ങല ഒഴികെ തന്നെ പോലെ ആയിത്തീരണമെന്നും താൻ ആഗ്രഹിക്കുന്നു എന്നാണ് പൗലോസ് പറയുന്നത്. ആത്മാഭിമാനിയും തീഷ്ണതയുമുള്ള ഒരു പരീശനായിരുന്നു ഇത് പറയുന്നത് എന്നോർക്കണം. ഏതാനും വർഷങ്ങൾക്ക് മുൻപ് ക്രിസ്ത്യാനികളെ പിടിച്ചുകെട്ടി തടവിലാക്കുകയും കൊല്ലുകയും ചെയ്തിരുന്ന വ്യക്തിയാണിത് എന്നോർത്തിരിക്കേണ്ടത് അത്രേ. എന്നാൽ ഇപ്പോൾ അവന്റെ ചിന്താഗതിക്ക് മാറ്റം ഭവിച്ചിരിക്കുന്നു. എല്ലാവരും കർത്താവായ യേശു ക്രിസ്തുവുമായി സജീവ ബന്ധത്തിൽ വരേണം എന്നതാണ് പൗലോസിന്റെ ഇപ്പോഴത്തെ ആഗ്രഹം. തർസൂസുകാരനായ ശൗലിലുണ്ടായ രൂപാന്തരത്തെക്കുറിച്ച് ഏതൊരാളും അത്ഭുതപ്പെടുമെന്നതിൽ സംശയമില്ല. എന്താണ് അതിന്റെ വിശദീകരണം? യേശു ജീവിക്കുന്നു എന്നത് തന്നെ. അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. അഗ്രിപ്പ രാജാവിന്റെ മുൻപാകെ സാക്ഷ്യം പറയുമ്പോൾ ആദ്യം തന്നെ, ദൈവം മരിച്ചവരെ ഉയർപ്പിക്കുന്നത് വിശ്വാസയോഗ്യമല്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് എന്ത് എന്ന് പൗലോസ് പറയുവാൻ കാരണം അതത്രേ. അവിശ്വസനീയമായി യാതൊന്നും അതിലില്ല. വിവിധ രംഗങ്ങളിൽ 2000 വർഷക്കാലത്തെ മനുഷ്യന്റെ അറിവിന്റെ പുരോഗതി ഉയർത്തെഴുന്നേൽപ്പിൽ വിശ്വസിക്കുവാൻ കൂടുതൽ സഹായമാവുകയാണ് ചെയ്തിട്ടുള്ളത് എന്നോർക്കണം. യേശു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റതിനാൽ ഒരു ന്യായവിധി വരുവാൻ പോകുന്നു. വേറൊരു സിംഹാസനമുണ്ട്, അതിൽ യേശു ഇരിക്കുന്നു. വേറൊരു തടവുകാരനുണ്ട്, അത് ഞാനും നിങ്ങളുമാണ്. ഒന്നുകിൽ അവന്റെ മുൻപിൽ തലവണക്കി രക്ഷിതാവും കർത്താവുമായി അവനെ സ്വീകരിച്ച് നിൽക്കുക, അല്ലാത്ത പക്ഷം ന്യായവിധി ദിവസത്തിൽ താങ്കൾ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. രക്ഷിക്കപ്പെട്ടവനും രക്ഷിക്കപ്പെടാത്തവനും ഉയർത്തെഴുന്നേൽപ്പ് ഒരുപോലെ ബാധിക്കുന്ന വസ്തുതയാണ്. എത്ര കൃത്യമായും വ്യക്തമായിട്ടുമാണ് പൗലോസ് ഈ സംഗതി രാജാവിനോടും ഗവർണറോടും അറിയിക്കുന്നത്. യാതൊരു സങ്കോചവുമില്ലാതെ. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, താങ്കളുടെ ജീവിതത്തിൽ അറിഞ്ഞ സത്യം മറ്റുള്ളവരോട് പറയുന്നതിന് താങ്കളെ തടസ്സപ്പെടുത്തുന്ന താങ്കളുടെ ചിന്താഗതി എന്താണ്? പലപ്പോഴും പറയണമെന്നുണ്ട്, സാധിക്കുന്നില്ല, ഏതോ പിൻപോട്ട് പിടിക്കുന്നു. ഞാൻ പറയാം, അങ്ങനെ പിൻപോട്ട് പിടിക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവല്ല, പിശാചിൻ്റെ തന്ത്രമാകുന്നു. ഈ ചിന്താഗതി നാം പ്രത്യേകം മനസ്സിലാക്കണം. ഈ സത്യം നാം അംഗീകരിക്കണം. പൗലോസിനെ യാതൊന്നും പിൻപോട്ട് പിടിച്ചു നിർത്തിയില്ല. അത് അവൻ്റെ ജീവിതം സഫലമായ ഒന്നാക്കി തീർത്തു. നൂറ്റാണ്ടുകളിലൂടെ അവൻ മനുഷ്യജാതിക്ക് ആവേശമായി തീർന്നത് അതൊന്നുകൊണ്ട് മാത്രമാണ്. അവൻ രാജാവിനോടും ഗവർണറോടും പറയുകയാണ്, നിങ്ങളുൾപ്പെടെ ഇവിടെ ഇന്നെന്നെ കേൾക്കുന്ന ഈ പ്രധാനപ്പെട്ട എല്ലാവരും എന്നെപ്പോലെയാകണം എന്ന് ഞാൻ ആശിക്കുന്നു. പ്രിയ സുഹൃത്തെ, താങ്കളുടെ ജീവിതത്തിൽ അപ്രകാരം ഒരു ആഗ്രഹത്തോടു കൂടിയാണോ മുൻപോട്ടു പോകുന്നത്? താൽക്കാലികമായ വിടുതലിനു വേണ്ടി അറിഞ്ഞ സത്യത്തെ ത്യാഗം ചെയ്യുന്ന മനോഭാവമാകുന്നുവെങ്കിൽ അത് ജീവിതത്തിലൊരിക്കലും നന്മയാകില്ല എന്നോർക്കണം. ഇനിയും ഒടുവിലത്തെ മൂന്ന് വാക്യങ്ങൾ കൂടി നോക്കിക്കാട്ട്, 30 മുതൽ 32 വരെ. അപ്പോൾ രാജാവും ദേശാധിപതിയും ബെർനീക്കയും അവരോടുകൂടി ഇരുന്നവരും എഴുന്നേറ്റ് മാറി നിന്നു. ഈ മനുഷ്യൻ മരണത്തിനോ ചങ്ങലയ്ക്കോ യോഗ്യമായത് ഒന്നും ചെയ്തിട്ടില്ല എന്ന് തമ്മിൽ പറഞ്ഞു. കൈസരെ അഭയം ചൊല്ലിയിരുന്നില്ലെങ്കിൽ അവനെ വിട്ടയപ്പാൻ കഴിയുമായിരുന്നു എന്ന് അഗ്രിപ്പാവ് ഫെസ്തോസിനോട് പറഞ്ഞു. പൗലോസ് റോമിലേക്ക് പോകും എന്നത് ഇപ്പോൾ വ്യക്തമാകുന്നു. പൗലോസ് കൈസരെ അഭയം ചൊല്ലിയത് ശരിയായ കാര്യമായിരുന്നോ എന്ന് ചിലർ ചോദ്യം ചെയ്യാറുണ്ട് എന്ന കാര്യം നാം മുമ്പ് സൂചിപ്പിച്ചുവല്ലോ. പൗലോസ് ഈ കാര്യത്തിൽ തെറ്റ് ചെയ്തു എന്ന് വിചാരിക്കുന്നവരും കുറവല്ല. എന്നാൽ അത് തെറ്റായിരുന്നു എന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. റോമർക്കെഴുതിയ ലേഖനത്തിൽ റോമിലേക്ക് പോകുവാനുള്ള പൗലോസിന്റെ ആഗ്രഹം പ്രകടമായിരിക്കുന്നു. 1:9 റോമലേഖനം 1:9. ഞാൻ ഇടവിടാതെ നിങ്ങളെ ഓർത്തുകൊണ്ട് ദൈവേഷ്ടത്താൽ എപ്പോഴെങ്കിലും നിങ്ങളുടെ അടുക്കൽ വരുവാൻ സാധിക്കേണ്ടതിന് എന്റെ പ്രാർത്ഥനയിൽ എപ്പോഴും യാചിക്കുന്നു. പൗലോസ് റോമിലേക്ക് പോകുന്നു എന്നത് ശരി തന്നെ. എന്നാൽ സഫലമായൊരു യാത്രയായിരുന്നുവോ അത്? ഇത് താങ്കൾക്കും സംശയമുണ്ടാക്കുന്ന വിഷയമായിരിക്കാം. പൗലോസ് റോമിലേക്ക് പോകണമെന്നത് ദൈവഹിതമായിരുന്നതിനാൽ ആ യാത്ര സഫലമായിരുന്നു എന്നതിൽ തർക്കമില്ല. ദൈവത്തിന് അതേക്കുറിച്ചൊരു പദ്ധതി ഉണ്ടായിരുന്നു. അതുകൊണ്ടാണല്ലോ നേരത്തെ ദൈവം അവനോട് പറഞ്ഞത്, നീ യെരുശലേമിൽ മാത്രമല്ല റോമയിലും എന്നെ സാക്ഷിക്കുമെന്ന്. ദൈവത്തിൻ്റെ വഴികൾ നാം ചിന്തിക്കുന്നതിൽ നിന്നും വളരെ വ്യത്യസ്തമാണ്. അവിടുന്ന് നമ്മെ സഫലമായൊരു ജീവിതത്തിനു വേണ്ടി ശരിയായ പാതയിലൂടെ മുൻപോട്ട് നയിക്കുന്ന ദൈവമാണ്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, താങ്കളുടെ ജീവിതത്തിൽ ദൈവഹിതത്തിൽ മുൻപോട്ട് പോകുവാൻ സാധിക്കുന്നുണ്ടോ? അതോ സ്വന്തം താൽപ്പര്യങ്ങൾക്കും സ്വന്തം മാനാഭിമാനങ്ങൾക്കും സത്യത്തെ ബലിയർപ്പിച്ചുള്ള ഒരു ജീവിതമാകുന്നു താങ്കൾ നയിക്കുന്നത്? ഒരു നിമിഷം ഇതേക്കുറിച്ച് ചിന്തിച്ചാട്ടെ. പ്രാർത്ഥിക്കാം. കർത്താവെ, അവിടുന്ന് ഞങ്ങൾക്ക് തന്നതായ മനോഹരമായ ഈ പൗലോസിൻ്റെ പ്രസംഗത്തിനായിട്ട് ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു. കർത്താവെ, അതിൽ നിന്നും ഞങ്ങൾക്ക് പഠിക്കുവാൻ സാധിക്കുന്ന പാഠങ്ങൾക്കായി സ്തോത്രം. ഞങ്ങളുടെ ജീവിതത്തിൽ ഓരോ സാഹചര്യത്തെയും അഭിമുഖീകരിക്കുവാൻ വേണ്ട ധൈര്യം ഞങ്ങൾക്ക് തരണമേ. കർത്താവെ, ഇന്ന് വചനം കേട്ട എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. ദൈവഹിതപ്രകാരം മുൻപോട്ട് പോകുവാൻ നിന്റെ കുഞ്ഞുങ്ങൾക്ക് നീ ശക്തി നൽകണമേ, കൃപ നൽകണമേ. തിരുനാമത്തെ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളിലൂടെ മഹിമപ്പെടുത്തിക്കാട്ടെ. ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുന്ന ഈ പ്രാർത്ഥന കേൾക്കുമാറാകണമേ. ആമേൻ. Oh, oh, oh.
പഠനം താങ്കളുടെ ജീവിതത്തിൽ ഏതുവിധം പ്രയോജനപ്പെട്ടു എന്നറിവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഇന്ന് തന്നെ ഒരു കത്തെഴുതുക. എഴുതുമ്പോൾ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അനുഭവങ്ങളും എഴുതുക. പ്രാർത്ഥനാ വിഷയങ്ങൾ എഴുതിയാൽ ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ്. ഞങ്ങളുടെ വിലാസം: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരള. വിലാസം ഒരിക്കൽ കൂടി: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരള.